SBS Radio. പ്രസിദ്ധനായ വിഷവൈദ്യനായിരുന്നു കാരാട്ട് നമ്പൂതിരി. നമ്പൂതിരിക്ക് ശിഷ്യനായി ഒരു വിഷവൈദ്യൻ കോഴിക്കോട്ടുണ്ടായിരുന്നു. ആ വൈദ്യൻ വിഷമിറക്കാനായി എവിടേക്കും പോവുകയില്ല, വേണ്ടവർ അവിടെ ചെല്ലണം.
പഞ്ചതന്ത്രവും ആയിരത്തൊന്നു രാവുകളും ഈസോപ്പ് കഥകളുമൊക്കെ വായിച്ച മലയാളിക്ക് സ്വന്തമെന്ന് അഭിമാനിക്കാവുന്ന ഒരു കഥാസമാഹാരം സമ്മാനിച്ച വ്യക്തിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി.
അവിടെ വിഷവൈദ്യം പഠിക്കാനായിട്ടും ധാരാളം പേർ ചെല്ലുമായിരുന്നു. ചെല്ലുന്നവർക്ക് ഓരോ ദിവ്യ മന്ത്രം ഉപദേശിച്ചു വിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി.
ഈ കഥ ഇവിടെ നിൽക്കട്ടെ. അതെത്ര കേട്ടാലും വായിച്ചാലും തീരില്ല. അത്രയ്ക്കുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ. ഐതിഹ്യമാലയിലേക്ക് പോകുന്നതിന് മുൻപ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോട്ടയത്തെ കൊട്ടാരത്ത് കുടുംബത്തിൽ 1855 ശങ്കുണ്ണി ജനിച്ചത്. യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നെങ്കിലും ശങ്കു എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വിളിപ്പേരിന്റെ അവസാനം ജാതിപ്പേരായി ഉണ്ണി ചേർത്ത് വിളിച്ചു തുടങ്ങിയപ്പോൾ ശങ്കുണ്ണിയായും പിന്നീട് നമ്മൾക്കൊക്കെ കഥകൾ പറഞ്ഞു തന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയായും പരിണമിച്ചു. 60 ഗ്രന്ഥങ്ങൾ രചിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല. വിവിധ നാട്ടാശാന്മാരുടെ കീഴിലായിരുന്നു ശങ്കുണ്ണിയുടെ വിദ്യാഭ്യാസം. വിദേശികളെ മലയാളം പഠിപ്പിച്ചും മലയാള മനോരമയിൽ കവിതകൾ കൈകാര്യം ചെയ്തുമൊക്കെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ജീവിതം ആരംഭിച്ചത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 36 വയസ്സിൽ, അതായത് 1891 സുഭദ്രാഹരണം മണിപ്രവാളം എഴുതിയത്. പിന്നീട് കേശവദാസ ചരിതം രചിച്ചതും ഇതേ തമ്പുരാന്റെ നിർബന്ധത്തിലായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഐതിഹ്യമാലയെപ്പറ്റി കുറച്ചുകൂടി പറഞ്ഞില്ലെങ്കിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജീവിതം പൂർണ്ണമാകില്ല. അത്രമേൽ ഗ്രഹാതുരമാണ് മലയാളിക്ക് ഐതിഹ്യമാലയിലെ ഓരോ കഥകളും.
വിക്രമാദിത്യ മഹാരാജാവിന്റെ വിദ്വൽ സദസ് മഹാപണ്ഡിതന്മാരാലും ശാസ്ത്ര പാരംഗതന്മാരാലും പ്രസിദ്ധമാണ്. അന്നൊരു ദിവസം തന്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിനോട് മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഹേ പണ്ഡിതന്മാരെ, ആദികാവ്യമായ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് പരിമുന്നു. രാമായണം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ ചൊല്ലിക്കൊടുക്കാം, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് ചോദിച്ചാൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന മട്ടിൽ എല്ലാവരും മൗനികളായി. പണ്ഡിതന്മാരുടെ മൗനം കണ്ടപ്പോ മഹാരാജാവ് ക്ഷമനായി.
1898 മുതലാണ് ഐതിഹ്യമാലയുടെ രചന ശങ്കുണ്ണി തുടങ്ങിയത്. മലയാള മനോരമയിലും ഭാഷാഭൂഷണിയിലും കുറേശ്ശെ കുറേശ്ശെയായി പ്രസിദ്ധീകരിക്കാനായിരുന്നു തുടക്കത്തിലെ ആലോചന. എന്നാൽ പിന്നീട് ഏതാണ്ട് മരണം വരെ ഐതിഹ്യമാലയുടെ രചന കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടർന്നു പോന്നു.
മഹാപണ്ഡിതനായ വരുണിജി, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ താങ്കൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്നേക്ക് 41 ദിവസത്തിനകം എനിക്ക് ശരിയായ ഉത്തരം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഈ രാജസഭയ്ക്ക് താങ്കളെ ആവശ്യമില്ല. വരുണിജി കൊട്ടാരം വിട്ടു.
ചിലർക്കെങ്കിലും ഐതിഹ്യമാല എന്താണെന്ന സംശയം ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകും. അത് പറയാം.
മഹാന്മാരായ പല പണ്ഡിതന്മാരെയും സന്യാസിവര്യന്മാരെയും
നൂറ്റാണ്ടുകളായി ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയ കഥകളാണ് ഐതിഹ്യങ്ങളെന്ന് നമുക്കറിയാമല്ലോ. ഇത് വെറും ഭാവന മാത്രമല്ല കേട്ടോ, എന്നാൽ പൂർണ്ണമായും ചരിത്രവുമല്ല. രണ്ടും ഇതിലടങ്ങിയിട്ടുണ്ട്. ഐതിഹ്യമാല ചിലപ്പോൾ കെട്ടുകഥകളോടും ചരിത്ര സത്യങ്ങളോടും അടുത്തു നിൽക്കുന്നതാണെന്ന് വായനക്കിടയിൽ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും.
നാളത്തെ പ്രഭാതത്തിൽ രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ കാലുകുത്താൻ തനിക്ക് അവകാശമില്ല. 40 അലഞ്ഞു നടന്നിട്ടും ഉത്തരം കണ്ടുപിടിക്കാൻ തനിക്കായില്ല. വയ്യ, ഇനി എങ്ങും പോകാൻ വയ്യ. അല്ലയോ വനദേവതമാരെ, എന്നെ കാത്തു രക്ഷിക്കണമേ.
വനദേവതമാരെ, നിങ്ങൾ തുണയരുളിടേണം. വനദേവതമാരെ, അഗ്നിപരീക്ഷയിലമർന്നു പോയോ രഗ്നിഹോത്രിയാമെന്നെ. അഗ്നിപരീക്ഷയിലമർന്നു പോയോ രഗ്നിഹോത്രിയാമെന്നെ. വനദേവതമാരെ, നിങ്ങൾ തുണയരുളിടേണം.
കേരളത്തിൽ പറഞ്ഞു കേട്ടിരുന്ന കെട്ടുകഥകളും ഐതിഹ്യങ്ങളും മനോഹരമായി ചേർത്തിണക്കി എഴുതി സൂക്ഷിച്ചതാണ് ഐതിഹ്യമാല എന്ന ഗ്രന്ഥം. ചെമ്പകശ്ശേരി രാജാവിൽ തുടങ്ങി തിരുവട്ടറ്റാതി കേശവനിൽ അവസാനിക്കുന്ന 126 ഐതിഹ്യങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം. രാജാക്കന്മാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, വീരനായകന്മാർ, നാട്ടുപ്രമാണിമാർ, പണ്ഡിതന്മാർ, കവികൾ, മന്ത്രവാദികൾ, വൈദ്യന്മാർ, ക്ഷേത്രങ്ങൾ, ജാതിവ്യവസ്ഥ, ആരാധനാ സമ്പ്രദായങ്ങൾ, ഉത്സവങ്ങൾ, യക്ഷികൾ, ഭൂതപ്രേതങ്ങൾ, ഗജവീരന്മാർ എന്നുവേണ്ട മനുഷ്യജീവിതത്തിലെ എല്ലാത്തിനെയും പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളും രംഗങ്ങളും അത്യന്തം അതിശയക്തിയോടെയും ആകർഷണീയമായും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
ചോരയും നീരും കുടിക്കാം, വിശേഷങ്ങൾ ചോദിക്കാതെല്ലാം ഗ്രഹിക്കാം. പോകാം നമുക്കൊത്തു പോകാം, പറയിതൻ സൂതിഗ്രഹത്തിലൊളിച്ചു ചെല്ലാം.
ഹേ കൂട്ടുകാരെ, അവിടെ ചെന്നാൽ ചോരയും നീരും ധാരാളം കുടിക്കാൻ കിട്ടും, നിങ്ങളും വരൂ. ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് ഒരതിഥിയുണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിൽ മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ ഉറങ്ങിക്കിടക്കുന്നു. ഈ രാത്രി മുഴുവൻ അയാളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ പോയി വരൂ, മടങ്ങി വരുമ്പോൾ വിശേഷങ്ങളൊക്കെ ഞങ്ങളോടും പറയണം.
വന്നവർ അതാ പറന്നു പോകുന്നു.
ചിറകടിച്ചു ചില ചിലച്ചു ചന്ദ്രമേഘരാത്രിയിൽ ദേവതമാരേവരും പറന്നു പോയി മറഞ്ഞിതാ. ചിറകടിച്ചു ചില ചിലച്ചു ചന്ദ്രമേഘരാത്രിയിൽ ദേവതമാരേവരും പറന്നു പോയി മറഞ്ഞിത, പറന്നു പോയി മറഞ്ഞിത, പറന്നു പോയി മറഞ്ഞിത.
കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ പ്രസിദ്ധനാക്കിയ ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ ഐതിഹ്യവും ചരിത്രവും സംസ്കാരവുമൊക്കെ ഇടകലർത്തിയ ഐതിഹ്യമാല തന്നെയാണെന്ന് നിസ്സംശയം പറയാം. പ്രിയ ശ്രോതാക്കളെ, മലയാളികൾക്ക് കഥകളുടെ വലിയൊരു ലോകം കാണിച്ചു തന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെപ്പറ്റിയാണ് SBS റേഡിയോ മലയാളത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐതിഹ്യമാലയെപ്പറ്റി കൂടുതൽ പറഞ്ഞ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ മറക്കുന്നില്ല. മണിപ്രവാളകൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, കൈകുട്ടിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഗദ്യരചന ഇവയെല്ലാം ചേർത്ത് 60 മറ്റു രചനകളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി നടത്തിയിട്ടുണ്ട്. അക്കാലത്തെ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ കൂടിയായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നീ രാജസദസ്സുകളിൽ നിന്നും എണ്ണമറ്റ സ്ഥാനങ്ങളും സമ്മാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ആയിരത്തി 1904 കൊച്ചി രാജാവ് അദ്ദേഹത്തിന് കവിതിലകം എന്ന ബഹുമതി സ്ഥാനവും ചാർത്തി നൽകി. ആയിരത്തി 1937 ജൂലൈ 22 കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്തരിച്ചു. വാമൊഴിയായി പകർന്നു കേട്ട ഐതിഹ്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുക വഴി കൊട്ടാരത്തിൽ ശങ്കുണ്ണി മലയാള ഭാഷയ്ക്ക് നൽകിയത് വിലമതിക്കാനാകാത്ത സംഭാവന തന്നെയാണ്.
Stories in your language by visiting sbs.com.au.